പ്രധാനികൾ ആയ 400,000 കാലാളും ദൈവത്തിന്റെ ജനസംഘത്തിൽ വന്നു നിന്നു. ഇസ്രായേൽ മക്കൾ മിസ്പയിലേക്ക് പോയി എന്ന് ബെന്യാമീനർ കേട്ടു. അപ്പോൾ ഇസ്രായേൽ മക്കൾ, ഈ ദോഷം എങ്ങനെ സംഭവിച്ചു എന്ന് പറവീൻ എന്ന് പറഞ്ഞതിന് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ ഉത്തരം പറഞ്ഞത്, ഞാനും എന്റെ വെപ്പാട്ടിയും ബെന്യാമിൻ ദേശത്ത് ഗിബയയിൽ രാപാർപ്പാൻ ചെന്നു. എന്നാറെ ഗിബയാനിവാസികൾ എന്റെ നേരെ എഴുന്നേറ്റ് രാത്രിയിൽ എന്റെ നിമിത്തം വീട് വളഞ്ഞു എന്നെ കൊല്ലുവാൻ ഭാവിച്ചു. എന്റെ വെപ്പാട്ടി അവർ ബലാത്കാരം ചെയ്തതിനാൽ അവൾ മരിച്ചുപോയി. അവർ ഇസ്രായേലിൽ ദുഷ്കർമ്മം വഷളത്വവും പ്രവർത്തിച്ചതുകൊണ്ട് ഞാൻ എന്റെ വെപ്പാട്ടിയെ ഖണ്ഡം ഖണ്ഡമാക്കി ഇസ്രായേലിന്റെ അവകാശ ദേശത്തൊക്കെ ഇതിന് കൊടുത്തയച്ചു. നിങ്ങളെല്ലാവരും ഇസ്രായേലിൽ കണ്ടു, ഇതിൽ നിങ്ങളുടെ അഭിപ്രായവും ആലോചനയും പറവീൻ. അപ്പോൾ സർവജനവും ഒന്നായിട്ട് എഴുന്നേറ്റ് പറഞ്ഞത്, തമ്മിലാരും തന്റെ കൂടാരത്തിലേക്ക് പോകരുത്, ആരും വീട്ടിലേക്ക് തിരിയുമരുത്. നാം ഇപ്പോൾ ഗിബയയോട് ചെയ്യേണ്ട കാര്യമാവിത്, നാം അത് സംബന്ധിച്ച് ഇട്ടിടേണം. അവർ ഇസ്രായേലിൽ പ്രവർത്തിച്ച സകല വർഷത്തിനും പകരം ചെയ്യേണ്ടതിന് ജനം ഗിബയയിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി ഭക്ഷണ സാധനങ്ങൾ പോയി കൊണ്ടുവരുവാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ 110 പേരെയും 1,100 പേരെയും 10,000 പേരെയും എടുക്കണം. ഇസ്രായേലിൽ റൊഫീമ പട്ടണത്തിന് വിരോധമായി ഏകമനസ്സോടെ യോജിച്ചു. പിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾ ബെന്യാമിൻ ഗോത്രത്തിലെങ്ങും ആളയച്ചു, നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ദോഷം നടന്നതുകൊണ്ട് ഗിബയയിലെ ആ നീചന്മാരെ ഞങ്ങൾ കൊന്നു. ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയേണ്ടതിന് അവരെ ഏൽപ്പിച്ചു തരുവീൻ എന്ന് പറയിച്ചു. ബെന്യാമിനോ ഇസ്രായേൽ മക്കളായ തങ്ങളുടെ സഹോദരന്മാരുടെ വാക്ക് കേട്ടനുസരിപ്പാൻ മനസ്സില്ലാതെ ഇസ്രായേൽ മക്കളോട് യുദ്ധത്തിന് പുറപ്പെടുത്തണം. തങ്ങളുടെ പട്ടണങ്ങളിൽ നിന്ന് ഗിബയയിൽ കൊന്നുകൂടി. അന്ന് ഇസ്രായേൽ നിവാസികളിൽ എണ്ണിച്ചരിച്ച 700 ദുരിതന്മാരെ കൂടാതെ പട്ടണങ്ങളിൽ നിന്ന് വന്ന ബെന്യാമീനർ 26,000 ആയുധപാണികൾ ഉണ്ടെന്ന് എണ്ണം കണ്ടു. ഈ ജനത്തിനെല്ലാം ഇടത്തുകയ്യന്മാരായ 700 ദുരിതന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരേ രോമത്തിന് പോലും ഏറ്റുപിഴയ്ക്കാത്ത കളനിക്കാർ ആയിരുന്നു. ബെന്യാമീൻ ഒഴികെയുള്ള ഇസ്രായേലിയരോ 400,000 ആയുധപാണികളായിരുന്നു. അവരെല്ലാവരും യോദ്ധാക്കൾ തന്നെ. അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ബേഥേലിലേക്ക് ചെന്നു. ബെന്യാമീനോട് വടവെട്ടുവാൻ ഞങ്ങളിൽ ആർ മുമ്പന്മാരായി ചെല്ലേണ്ടി എന്ന് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചു. യഹൂദ മുമ്പായി ചെല്ലട്ടെ എന്ന് യഹോവ അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേൽ മക്കൾ രാവിലെ എഴുന്നേറ്റ് ഗിബയ്ക്ക് നേരെ പാളയമിറങ്ങി. ഇസ്രായേലിൽ ബെന്യാമീനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ട് ഗിബയിൽ അവരുടെ നേരെ അണിനിരന്നു. ബെന്യാമീനോ ഗിബയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിൽ 26,000 പേരെ അന്ന് സംഹരിച്ചു വീഴ്ത്തു. ഇസ്രായേൽ മക്കൾ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് സംഖ്യ വരക്കരഞ്ഞു. ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമീനോട് ഞങ്ങൾ ഇനി യുദ്ധത്തിന് പോകണമോ എന്ന് യഹോവ ചോദിച്ചു. അവരുടെ നേരെ ചെലുവീനെന്ന് യഹോവ അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേലിയരായ പടജനം ധൈര്യപ്പെട്ട് 1-ാം ദിവസം അണിനിരുന്ന സ്ഥലത്ത് തന്നെ പിന്നെയും പടയ്ക്ക് അണിനിരുന്നു. ഇസ്രായേൽ മക്കൾ 2-ാം ദിവസവും ബെന്യാമീനോടടുത്തു. ബെന്യാമീനർ 2-ാം ദിവസവും ഗിബയയിൽ നിന്ന് അവരുടെ നേരെ പുറപ്പെട്ടു. ഇസ്രായേൽ മക്കളിൽ പിന്നെയും 11,000 പേരെ സംഹരിച്ചു വീഴ്ച്ചു. അവർ എല്ലാവരും യോദ്ധാക്കന്മാർ ആയിരുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കളൊക്കെയും സർവജനവും കയറി ബെഥേലിലേക്ക് ചെന്നു. അവിടെ യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് അന്ന് സന്ധ്യ വരെ ഉപസിച്ചു പാർത്തു. യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. പിന്നെ ഇസ്രായേൽ മക്കൾ യഹോവയോട് ചോദിച്ചത്, അക്കാലത്ത് ദൈവത്തിന്റെ നിയമപ്പെട്ടകം അവിടെ ഉണ്ടായിരുന്നു. അഹരോന്റെ മകനായ എലെയാസാരിന്റെ മകൻ ഫിനഹാസ് ആയിരുന്നു അക്കാലത്ത് തിരുസന്നിധിയിൽ നിന്നിരുന്നത്. ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമീനോടോ ഞങ്ങൾ ഇനിയും പടയെടുക്കണമോ എന്ന് ഒഴിഞ്ഞു കളയണമോ എന്ന് അവർ ചോദിച്ചതിന് ചെലുവീൻ, നാളെ ഞാൻ അവരുടെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് യഹോവ അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേലിൽ ഗിബയയ്ക്ക് ചുറ്റും പരിചരിപ്പുകാരെ ആക്കി. ഇസ്രായേൽ മക്കൾ 3-ാം ദിവസവും ബെന്യാമീനോടെ നേരെ പുറപ്പെട്ട് മുമ്പിലത്തെ പോലെ ഗിബയുടെ നേരെ പടയ്ക്ക് അണിനിരുന്നു. ബെന്യാമീൻ പടജനത്തിന്റെ നേരെ പുറപ്പെട്ട് പട്ടണം വിട്ടുപുറത്തായി ബെഥേലിലേക്കും മയിലിൽ കൂടി ഗിബയയിലേക്കും പോകുന്ന 2 പെരുവഴികളിൽ വെച്ച് മുമ്പിലത്തെ പോലെ പടജനത്തിന് ചിലരെ വെട്ടിത്തുടങ്ങി. ഇസ്രായേലിലെ ഏകദേശം 30 പേരെ കൊന്നു. അവർ മുമ്പിലത്തെ പോലെ നമ്മുടെ മുമ്പിൽ തോറ്റോടുന്നു എന്ന് ബെന്യാമീൻ പറഞ്ഞു. ഇസ്രായേൽ മക്കളോ നാം ഓടി അവരെ പട്ടണത്തിൽ നിന്ന് പെരുവഴികളിലേക്ക് ആകർഷിക്കുക എന്ന് പറഞ്ഞിരുന്നു. ഇസ്രായേലിലൊക്കെയും തങ്ങളുടെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് ബാൽതാമാരിൽ പടയ്ക്ക് അണിനിരുന്നു. ഇസ്രായേലിന്റെ പതിയിരിപ്പുകാരും ഗിബയുടെ പുൽപ്പുറത്ത് തങ്ങളിരുന്നിടത്ത് നിന്ന് പുറപ്പെട്ടു. എല്ലാ ഇസ്രായേലിനും തെരഞ്ഞെടുത്തിരുന്ന 10,000 പേർ ഗിബയുടെ നേരെ ചെന്നു. പട കഠിനമായി മുറിയെ, എങ്കിലും ആപത്തെടുത്തിരുന്നു എന്ന് അവർ അറിഞ്ഞില്ല. യഹോവ ബെന്യാമീനരെ ഇസ്രായേലിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കി. അന്ന് ഇസ്രായേൽ മക്കർ ബെന്യാമീനരിൽ 25,100 പേരെ സംഹരിച്ചു. അവർ എല്ലാവരും ആയുധവാണികളായിരുന്നു. ഇങ്ങനെ ബെന്യാമീനർ തങ്ങൾ തുമറ്റു എന്ന് കണ്ട്, എന്നാൽ ഇസ്രായേലിയർ ഇവയ്ക്കരികെയാക്കിയിരുന്ന പതിയിരിപ്പുകാരെ വിശ്വസിച്ചിരുന്നത് കൊണ്ട് ബെന്യാമീനർക്ക് സ്ഥലം കൊടുത്തു. ഉടനെ പതിയിരിപ്പുകാർ ഗിബയയിൽ പാഞ്ഞു കയറി. പതിയിരിപ്പുകാർ നീള നടന്ന പട്ടണത്തെ ഒക്കെയും വാളിന്റെ വൈത്തലയാൽ സംഹരിച്ചു കളഞ്ഞു. പട്ടണത്തിൽ നിന്ന് അടയാളമായിട്ട് ഒരു വലിയ പുക പൊങ്ങുമാറാക്കണമെന്ന് ഇസ്രായേലിയർ പതിയിരിപ്പുകാരുമായി പറഞ്ഞൊത്തിരുന്നു. ഇസ്രായേലിയർ പടയിൽ പിൻവാങ്ങിയപ്പോൾ ബെന്യാമീനർ ഇസ്രായേലിയരെ വെട്ടിത്തുടങ്ങി. ഏകദേശം 30 പേരെ കൊന്നു. മുൻകഴിഞ്ഞ പടയിലെ പോലെ അവർ നമ്മുടെ മുമ്പിൽ തോറ്റോടുന്നുവെന്ന് അവർ പറഞ്ഞു. എന്നാൽ പട്ടണത്തിൽ നിന്ന് അടയാളം ഒരു വലിയ പുകത്തൂണായി പൊങ്ങി തുടങ്ങിയപ്പോൾ ബെന്യാമീനർ പിന്നോട്ട് നോക്കി. പട്ടണം മുഴുവനും ആകാശത്തോളം കത്തി പൊങ്ങുന്നത് കണ്ട് ഇസ്രായേലിയർ തെരഞ്ഞെടുത്തപ്പോൾ ബെന്യാമീനർ തങ്ങൾക്ക് ആപത്ത് ഭവിച്ചു എന്ന് കണ്ടു. അവർ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്നും മരുഭൂമിയിലേക്ക് വഴിക്ക് തിരിഞ്ഞു. പട അവരെ പിന്തുടർന്നു. പട്ടണത്തിൽ നിന്നുള്ള അവരെ അവർ അതതിന്റെ മധ്യേ വെച്ച് സംഹരിച്ചു. അവർ ബെന്യാമീനരെ വളഞ്ഞ് ഓടിച്ച് ഗിബയ്ക്കെതിരെ കിഴക്ക് അവരുടെ വിശ്രമസ്ഥലത്ത് വെച്ച് പിടികൂടി. അങ്ങനെ ബെന്യാമീനർ 18,000 പേർ പെട്ടുപോയി. എല്ലാവരും പരാത്മശാലികളായിരുന്നപ്പോൾ അവർ തിരിഞ്ഞ് മരുഭൂമിയിൽ രിമോൻ പാറയ്ക്കോടി. അവർ 5,000 പേരെ പെരുവഴികളിൽ വെച്ച് പൊട്ടയായി പിടിച്ചു കൊന്നു. മറ്റവരെ ഇതോമോഹം പിന്തുടർന്നു. അവലിനും 2,000 പേരെ വെട്ടിക്കളഞ്ഞു. അങ്ങനെ ബെന്യാമീനർ ആകെ 25,000 സ്വാണികൾ നിന്ന് പെട്ടുപോയി. അവർ എല്ലാവരും പരാക്രമശാലികളെ. എന്നാൽ 600 പേർ തിരിഞ്ഞ് മരുഭൂമിയിൽ തിമ്മുവാൻ പാറ വരെ കൂടി. അവിടെ 4 പാർത്തു. ഇസ്രായേലർ പിന്നെയും ബെന്യാമീനരുടെ നേരെ തിരിഞ്ഞു. ഓരോ പട്ടണവും മുഴുവനും വൃക്ഷങ്ങളെയും കണ്ട സകലത്തെയും വാളിന്റെ വൈത്തലയാൽ സംഹരിച്ചു. അവർ കണ്ട എല്ലാ പട്ടണങ്ങളും ചുട്ടുകളഞ്ഞു. എന്നാൽ നമ്മിൽ ആരും തന്റെ മകളെ ഒരു ബെന്യാമീനൊരു ഭാര്യമായി കൊടുക്കരുത് എന്ന് ഇസ്രായേലിൽ മിസ്പയിൽ വെച്ച് ശപഥം ചെയ്തിരുന്നു. ആകയാൽ ജനം ബേഥേലിൽ ചെന്ന് അവിടെ ദൈവസന്നിധിയിൽ സന്ധ്യ വരെയിരുന്ന ഉച്ചത്തിൽ മഹാവിലാപം കഴിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇന്ന് ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതായി പോകുവാൻ തക്കവണ ഇസ്രായേലിൽ ഇങ്ങനെ സംഭവിക്കുമല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അധികാലത്ത് എഴുന്നേറ്റ് അവിടെ ഒരു യാഗപീഠം പണിത് ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിച്ചു. പിന്നെ ഇസ്രായേൽ മക്കളെല്ലാം ഇസ്രായേൽ ഗോത്രങ്ങളിലും യഹോയുടെ അടുക്കൽ സഭയ്ക്ക് വരാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. മിസ്പയിൽ യഹോയുടെ അടുക്കൽ വരാത്തവൻ മരണശിക്ഷ അനുഭവിക്കണം എന്ന് അവർ ഉഗ്രശപഥം ചെയ്തിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമീനെ കുറിച്ച് അനുഗമിച്ചു. ഇന്ന് ഇസ്രായേലിൽ നിന്നൊരു ഗോത്രം വച്ചുപോയിരിക്കുന്നു. ശേഷിച്ചിരിക്കുന്നവർക്ക് നമ്മുടെ പുത്രിമാരെ ഭാര്യമായി കൊടുക്കരുത് എന്ന് നാം യഹോയുടെ നാമത്തിൽ സത്യം ചെയ്തിരിക്കുകൊണ്ട് അവർക്ക് ഭാര്യമാരെ കിട്ടുവാൻ നാം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് മിസ്പയിൽ യഹോയുടെ അടുക്കൽ വരാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ അന്വേഷിച്ചപ്പോൾ ഗിലെയാദിലെ യാബേശിൽ നിന്ന് ആരും പാളയത്തിൽ സഭയ്ക്ക് വന്നില്ല എന്ന് കണ്ടു. ജനസേനെ നോക്കിയാറേ ഗിലെയാദിലെ യാബേശ് നിവാസികൾ ആരും അവിടെയില്ല എന്ന് കണ്ടു. അപ്പോൾ സഭ പരാക്രമശാലികളായ 12,000 പേരെ അവിടേക്ക് അയച്ചു. അവരോട് കൽപ്പിച്ചത്, നിങ്ങൾ ചെന്ന് ഗിലെയാദിലെ യാബേശ് നിവാസികളിലെ സ്ത്രീകളെയും പൈതങ്ങളും ഉൾപ്പെടെയുള്ള വാളിന്റെ വൈത്തലയാൽ കൊല്ലുവിൻ. അതിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് വേണം. സകല പുരുഷന്മാരെയും പുരുഷനോടുകൂടെ ക്ഷയിച്ച സകല സ്ത്രീകളെയും നിങ്ങൾ നിർമൂലമാക്കണം. അങ്ങനെ ചെയ്തതിൽ ഗിലെയാദിലെ യാബേശ് നിവാസികളുടെ ഇടയിൽ പുരുഷന്മാരായി ക്ഷയിച്ച് പുരുഷ സംസർഗം ചെയ്തിട്ടില്ലാത്ത 400 കന്യകമാരെ കണ്ടെത്തി. അവരെ കനാൻ ദേശത്തിലെ ഈലോവിൽ പാളയത്തിലേക്ക് കൊണ്ടുവന്നു. സർവസഭയും തിമ്മോൻ പാറയിലെ ബെന്യാമീനരോട് സംസാരിച്ച് സമാധാനം അറിയിപ്പാൻ ആളയച്ചു. അപ്പോൾ ബെന്യാമീനർ മടക്കി വന്നു. ഗിലെയാദിലെ യാബേശിലുള്ള സ്ത്രീകളിൽ വെച്ച് അവർ ജീവനോടെ രക്ഷിച്ചിരുന്നവരെ അവർക്ക് കൊടുത്തു. അവർക്ക് അവരെ കൊണ്ടു തികഞ്ഞില്ല. യഹോവ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒരു ഛേദം വരുത്തിയിരിക്കൊണ്ട് ജനം ബെന്യാമീനരെ കുറിച്ച് ദുഃഖിച്ചു. ശേഷിച്ചവർക്ക് സ്ത്രീകളെ കിട്ടേണ്ടതിന് നാം എന്ത് ചെയ്യേണ്ടു? ബെന്യാമീനർ ഗോത്രത്തിൽ നിന്ന് സ്ത്രീകൾ എത്തിപ്പോയിരിക്കുന്നുവല്ലോ എന്ന് സഭയിലെ മൂപ്പന്മാർ പറഞ്ഞു. ഇസ്രായേലിൽ നിന്നൊരു ഗോത്രം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ബെന്യാമീനിൽ രക്ഷപ്പെട്ടവർക്ക് അവരുടെ അവകാശം നിൽക്കണം. എങ്കിലും നമുക്ക് നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി കൊടുത്തുകൂടാ. ബെന്യാമിന്നർക്ക് സ്ത്രീയെ കൊടുക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ഇസ്രായേൽ മക്കൾ ശപഥം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവർ ബേഥേലിന് വടക്കും ബേഥേലിൽ നിന്ന് ശെഖേമിലേക്ക് പോകുന്ന പെരുവഴിക്ക് കിഴക്കും ലെബാനയ്ക്ക് തെക്കും ശീലോവിൽ ആണ്ടുതോറും യഹോവയുടെ ഉത്സവമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആകിയാൽ അവർ ബെന്യാമിന്നരോട്, നിങ്ങൾ ചെന്ന മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരുത്തിയും ശീലോവിലെ കനീതന്മാർ നിരനിരയായി നൃത്തം ചെയ്യുവാൻ പുറപ്പെട്ടു വരുന്നത് നിങ്ങൾ കാണുമ്പോൾ മുന്തിരിത്തോട്ടങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ഓരോരുത്തൻ ശീലോവിലെ കനികമാരിൽ നിന്ന് ഭാര്യയെ പിടിച്ച് ബെന്യാമിൻ ദേശത്ത് പോയിക്കൊള്ളുകയും എന്ന് കൽപ്പിച്ചു. അവരുടെ അപ്പന്മാരോ ആങ്ങളമാരോ ഞങ്ങളുടെ അടുക്കൽ വന്ന് സങ്കടം പറഞ്ഞാൽ ഞങ്ങൾ അവരോട് അവരെ ഞങ്ങൾക്ക് ദാനം ചെയ്യുവേൻ. നാം പടയിൽ അവർക്ക് എല്ലാവർക്കും ഭാര്യമാരെ പിടിച്ചു കൊണ്ടുവന്നില്ല. നിങ്ങൾ കുറ്റക്കാരാകുവാൻ നിങ്ങൾ ഇക്കാലത്ത് അവർക്ക് കൊടുത്തിട്ടുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊള്ളാം. ബെന്യാമിന്നർ അങ്ങനെ ചെയ്തു. നൃത്തം ചെയ്യുന്ന സ്ത്രീകളെ തങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം പിടിച്ചു തങ്ങളുടെ അവകാശത്തിലേക്ക് മടങ്ങിച്ചെന്ന് പട്ടണങ്ങളെ വീണ്ടും പണിത് അവയിൽ പാർത്തു. ഇസ്രായേൽ മക്കളും അക്കാലത്ത് അവിടം വിട്ട് ഓരോരുത്തൻ താന്താന്റെ ഗോത്രത്തിലേക്ക് വീട്ടിലേക്കും പോയി. അങ്ങനെ അവിടം വിടും വിട്ട് ഓരോരുത്തൻ താന്താന്റെ അവകാശത്തിലേക്ക് ചെന്നു. ആ കാലത്തെ ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് പോലിച്ച പോലെ നടന്നു. ശ്രീമേശ്വനിക്ക് യോഗ്യമാകുന്നു. പറയുമോ രൂത്തിന്റെ രൂത്ത് ഒന്നാം മുതൽ ന്യായാധിപന്മാർ ന്യായഭരണം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബേത്ലഹേമിലുള്ള ആൾ തന്റെ ഭാര്യയും രണ്ട് പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. അവന് എലിമലേക്കെന്നും ഭാര്യയ്ക്ക് അമിയെന്നും രണ്ട് പുത്രന്മാർക്ക് മഹ്ലോനെന്നും ചിദിയോനെന്നും പേർ. അവർ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്തിയർ ആയിരുന്നു. അവർ മോവാബ് ദേശത്ത് ചെന്നു അവിടെ താമസിച്ചു. എന്നാൽ നവോമിയുടെ ഭർത്താവായ എലിമലേക്ക് മരിച്ചു. അവളിൽ രണ്ട് പുത്രന്മാരും ശേഷിച്ചു. അവർ മോവാബിയ സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുത്തിക്ക് ഒപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേർ. അവർ ഏകദേശത്ത് മത്സരം അവിടെ പാർത്തു. പിന്നെ മഹ്ലോനും കില്യോനും ഇരുവരും മരിച്ചു. അങ്ങനെ രണ്ട് പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവർ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തന്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. അങ്ങനെ അവർ മരുമക്കളുമായി പാർത്തിരുന്ന സ്ഥലം വിട്ട് യഹൂദ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ യാത്രയായി. എന്നാൽ നവോമി മരുമക്കൾ ഇരുവരോടും നിങ്ങൾ താന്താന്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവീൻ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോട് ചെയ്യുമാറാകട്ടെ. നിങ്ങൾ താന്താന്റെ ഭർത്താവിന്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവരെ ചിന്തിച്ചു. അവർ ഉച്ചത്തിൽ കരഞ്ഞു. അവർ അവളോട്, ഞങ്ങളും നിന്നോടുകൂടെ നിന്റെ ജനത്തിന്റെ അടുക്കൽ പോരുന്നു എന്ന് പറഞ്ഞു. അതിന് മോവാബി പറഞ്ഞത്, എന്റെ മക്കളെ നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുവീൻ. എന്തിന് എന്നോടുകൂടെ പോരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കാൻ ഇനി എന്റെ ഉദരത്തിൽ പുത്രന്മാരുണ്ടോ? എന്റെ മക്കളെ മടങ്ങിപ്പോയിക്കൊള്ളുവീൻ. ഒരു പുരുഷന് ഭാര്യയായിരിക്കാൻ എനിക്ക് പ്രായം കഴിഞ്ഞു പോയി. അല്ല, അങ്ങനെ ആശ എനിക്കുണ്ടായി. ഈ രാത്രി തന്നെ ഒരു പുരുഷന് ഭാര്യയായി പുത്രന്മാരെ പ്രസവിച്ചാലും അവർക്ക് പ്രായമാകുമ്പോഴും നിങ്ങൾ അവർക്കായിട്ട് കാത്തിരിക്കുമോ? നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ? അത് വേണ്ട. എന്റെ മക്കളെ, യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കുകയാൽ നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഉറപ്പ അമ്മായിയമ്മയെ ചുംബിച്ചു തിരിഞ്ഞു. രൂത്തു അവളോട് പറ്റി തിരിച്ചു. അപ്പോൾ അവൾ, നിന്റെ സഹോദരി നിന്റെ തന്റെ ജനത്തിനും തന്റെ സഹോദര തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ. നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിനൊരു നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും. നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണമല്ലത്ര മരണത്തിനല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണോ അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. തന്നോടുകൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. അങ്ങനെ അവർ രണ്ടുപേരും ബേത്ലഹേം വരെ നടന്നു. അവർ ബേത്ലഹേമിലെത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തമിളകി. ഇവൾ നവോമിയോ എന്ന സ്ത്രീജനം പറഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞു, നവോമി എന്നല്ല, മാറാ എന്നെ വിളിപ്പിൻ. സർവശക്തൻ എന്നോട് കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി സാക്ഷീകരിക്കരുത്. യഹോവ എനിക്ക് വിരോധമായി സാക്ഷിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നതെന്ത്? ഇങ്ങനെ നവോമി മോവാബ് ദേശത്ത് നിന്ന് കൂടെ പോരുന്ന മരുമകൾ റൂത്ത് എന്ന മോവാബ്യ സ്ത്രീയുമായി മടങ്ങി വന്നു. അവർ യഹോവയ്ക്ക് ഒരുക്കത്തിന്റെ ആരംഭത്തിൽ ബേത്ലഹീമിലെത്തി. നവോമിക്ക് തന്റെ ഭർത്താവായ എലിമലേക്കിന്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരൻ ഉണ്ടായിരുന്നു. അവനെ ബോവാസ് എന്ന് പേരും. അവൻ മോവാബ്യ സ്ത്രീയായ റൂത്ത് നവോമിയോട് ഞാൻ വയൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പൊറുക്കട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കർദാ മകളെ എന്ന് അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ പോയി വയലിൽ കുഴിത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുകി. ഭാഗ്യവശാൽ അവൾ എലിമലേക്കിന്റെ കുടുംബക്കാരനായ ബോവാസ് വയലിൽ ആയിരുന്നു ചെന്നത്. അപ്പോൾ ഇതാ ബോവാസ് ബേത്ലഹേമിൽ നിന്ന് വന്നിരുന്നു. അവൻ കുയത്തുകാരോട് യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ അവനോടും പറഞ്ഞു. കുയത്തുകാരുടെ മേലാളിയായിരുന്ന കൃത്യനോട് ഈ വരി ഏത് എന്ന് ബോവാസ് ചോദിച്ചു. കുയത്തുകാരുടെ മേലാളായ കൃത്യൻ ഇവൾ മോവാബ് ദേശത്ത് നിന്ന് നവോമിയോടുകൂടെ വന്ന മോവാബ്യ യുവതിയാകുന്നു. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കഥകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അങ്ങനെ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരുന്നു. വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്ന് ഉത്തരം പറഞ്ഞു. ബോവാസ് റൂത്തിനോട് കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടെ ചെയ്യും വേണ്ട. ഇവിടെ എന്റെ ബാല്യക്കാരത്തികളോടുകൂടെ ചെന്ന് അവർ കൊയ്യുന്നു വെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തുടരുത് എന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾക്കരികെ ചെന്ന് ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. എന്നാറേ അവൾ കാഷ്ടാന്തം വീണവനോട്, ഞാൻ അന്യദേശത്തുകാരിയായിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് തോന്നിയത് എങ്ങനെയെന്ന് പറഞ്ഞു. ബോവാസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനോടും അമ്മയോടും സ്വദേശത്തോടും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറയിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം പെരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അതിനെ അവൾ, യജമാനെ, ഞാൻ നിന്റെ ദാസിമാരിൽ ഒരുത്തിയെ പോലെയല്ലോ എന്ന് വരികിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയയായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് നിനക്ക് തോന്നിയല്ലോ എന്ന് പറഞ്ഞു. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട്, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം ചാറ്റിൽ നോക്കി കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരികിലിരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ തിന്നുതൃപ്തിയായി ശേഷിപ്പിക്കുന്ന ചെയ്തു. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് തന്റെ ബാല്യക്കാരോട്, അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്. പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ അവൾ വൈകുന്നേരം വരെ പെറുക്കി. പെറുക്കിയത് ലഭിച്ചപ്പോൾ ഏകദേശം ഒരു പറയവും ഉണ്ടായിരുന്നു. അവൾ അതെടുത്തും കൊണ്ട് പട്ടണത്തിലേക്ക് പോയി. അവൾ പെറുക്കിക്കൊണ്ടുവന്നത് അമ്മാവിയമ്മ കണ്ടു. താൻ അതിന് ശേഷിച്ചിരിക്കുന്നതും അവൾ എടുത്തു, അവൾ കൊടുത്തു. അമ്മാവിയമ്മകളോട്, നീ ഇന്ന് എവിടെയായിരുന്നു പെറുക്കിയത്? എവിടെയായിരുന്നു വേല ചെയ്തത്? നിന്നോട് ആദരവ് കാണിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. താൻ പിന്നെ അവളുടെ അടുക്കലായിരുന്നു വേല ചെയ്തത് എന്ന് അവൾ അമ്മാവിയമ്മയോട് അറിയിച്ചു. ബോവാസ് എന്ന അവളുടെ അടുക്കലായിരുന്നു എന്ന് പറഞ്ഞു. നവോമി മരുമകളോട്, ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. ആകയാൽ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനുമാകുന്നു എന്ന് പറഞ്ഞു. നവോമി അവളോട് പറഞ്ഞു, എന്റെ ബാല്യക്കാർക്ക് ഇതെല്ലാം തീർക്കുവോളം അവരോട് ചേർന്നിരിക്കുക എന്നുകൂടെ അവൻ എന്നോട് പറഞ്ഞു എന്ന് ഓവ സ്ത്രീയായ റൂത്ത് പറഞ്ഞു. നവോമി തന്റെ മരുമകളായ റൂത്തിനോട്, മകളെ, വേറൊരു വയലിൽ ചെന്ന് ആരും നിന്നെ ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് നീ അവന്റെ ബാല്യക്കാരത്തികളോടുകൂടെ തന്നെ പോകുന്നത് നന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഇലവക്കൊയ്ത്തും ഗോതമ്പ് കൊയ്ത്തും തിരുവോളം പെറുക്കുവാൻ ബോവസിന്റെ ബാല്യക്കാരത്തികളോടുകൂടെ ചേർന്നിരിക്കുകയും അമ്മാവിയമ്മയോടുകൂടെ പാർക്കുകയും ചെയ്തു. അനന്തരം അവളുടെ അമ്മാവിയമ്മയായ നവോമി അവളോട് പറഞ്ഞത്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടയോ? നീ ചേർന്നിരുന്ന ബാല്യക്കാരത്തികളുടെ യജമാനായ ബോവസ് നമ്മുടെ ചാർച്ചക്കാരനല്ലയോ? അവൻ ഇന്ന് രാത്രി കളത്തിൽ യവം തൂറ്റുന്നു. ആകെ അതിന് കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചേരുക. അയാൾ തിന്നു കുടിച്ച് കഴിയും വരെ നിന്നെ കാണരുത്. ഉറങ്ങുവാൻ സ്വയ്പ്പൊഴുവാൻ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവന്റെ കാലിന്മേലുള്ള മുതപ്പ് പോക്കി അവൻ കിടക്കുന്ന അവിടെ കിടന്നുകൊള്ളുക. എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിന്നോക്ക് പറഞ്ഞു തരും. അതിനെ അവൾ നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാമെന്ന് അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ കളത്തിൽ ചെന്ന് അമ്മാമയെ മകരിപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. ബോബസ് പിന്നുകൂടിച്ച് സ്വയം തെളിഞ്ഞ ശേഷം യവകുമ്പാരത്തിൽ ഒരു വശത്ത് ചെന്ന് കിടന്നു. അവളും പതുക്കെ ചെന്ന് അവന്റെ കാലിലുള്ള പതപ്പ് പൊക്കി അവിടെ കിടന്നു. അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിത്തിരിഞ്ഞു. തന്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ട് നീ ആറെന്ന് അവൻ ചോദിച്ചു. ഞാൻ നിന്റെ ദാസിയായ റൂത്ത്, നിന്റെ പുതപ്പഴി എന്റെ മേലിടേണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു. അതിനെ അവൻ പറഞ്ഞത്, മകളെ, നീ ഓരാൾ അനുഗ്രഹിക്കപ്പെട്ടവൾ. ദരിദ്രന്മാരോ ധനവാന്മാരോ ആയ ബാല്യക്കാരെ നീ പിന്തുടരാതിരിക്കാൻ ആദ്യത്തെ ഇതിൽ അധികം ദയ ഒടുവിൽ കാണിച്ചിരിക്കുന്നു. ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിച്ചതൊക്കെയും ഞാൻ തരാം. നീ ഉത്തരം ഉത്തമ സ്ത്രീ എന്ന് ഏത് ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നത് സത്യം തന്നെ. എങ്കിലും എന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഈ രാത്രി താമസിക്കുക. നാളെ അവൻ നിനക്ക് വീണ്ടെടുപ്പുകാരന്റെ മുറ വന്ന് നിവർത്തിച്ചാൽ കൊള്ളാം. അവൻ നിവർത്തിക്കട്ടെ. വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിപ്പാൻ അവന് മനസ്സിലായെങ്കിലോ, യേശുവാണ് ഞാൻ നിനക്ക് വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചു തരും. രാവിലെ വരെ കിടന്നു കൊള്ളുക. അങ്ങനെ അവൾ രാവിലെ വരെ അവന്റെ കാൽക്കിൽ കിടന്നു. ഒരു സ്ത്രീ കളത്തിൽ വന്നതും ആരും അറിയാതിരുന്നെന്ന് അവർ പറഞ്ഞിരുന്നത് കൊണ്ട് ആ അറിയാകും മുമ്പേ അവൾ എഴുന്നേറ്റ് നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് കൊണ്ടുവന്ന് പിടിക്ക എന്ന് അവൻ പറഞ്ഞു. അവൾ അത് പിടിച്ചപ്പോൾ അവൻ ആരുടെ കഴിയവം അത് കളന്നു കൊടുത്തു. അവൾ പട്ടണത്തിലേക്ക് പോയി. അവൾ അമ്മാദിയമ്മയുടെ അടുക്കൽ ചെന്നപ്പോൾ നിന്റെ കാര്യം എന്തായി മകളെ എന്ന് അവൾ ചോദിച്ചു. അയാൾ തനിക്ക് ചെയ്തതൊക്കെയും അവൾ അറിയിച്ചു. അമ്മാവിയമ്മയുടെ അടുക്കൽ വെറും കൈയായി പോകരുത് എന്ന് അവൻ എന്നോട് പറഞ്ഞു. ആ ഈ ആരുടെ കഴിയവും എനിക്ക് തരുന്നു എന്ന് അവൾ പറഞ്ഞു. അതിനെ അവൾ, എന്റെ മകളെ ഈ കാര്യം എന്താകുന്നു അറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കല്ല എന്ന് പറഞ്ഞു. എന്നാൽ ബോബാസ് പട്ടണവാതിക്കൽ ചെന്നു. അവിടെ ഇരുന്നു. ബോബാസ് പറഞ്ഞിരുന്ന വീണ്ടെടുപ്പുകാരൻ കടന്നു പോകുന്നത് കണ്ടു. എടോ ഇങ്ങോട്ട് വാ, വന്ന് ഇവിടെ ഇരിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ ചെന്ന് അവിടെ ഇരുന്നു. പിന്നെ അവൻ പട്ടണത്തിലെ മൂപ്പന്മാരിൽ 10 പേരെ വരുത്തി ഇവിടെ രാവാർപ്പാൻ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. ഇരുവരും വരുന്നു. അപ്പോൾ അവൻ ആ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞത്, മോബാപദേശത്തു നിന്നും മടങ്ങി വന്നിരിക്കുന്ന നവോമി നമ്മുടെ സഹോദരനായ എലീമലേക്കിന്റെ വയൽ വിൽക്കുന്നു. ആകയാൽ നിന്നോട് അറിയിപ്പാൻ ഞാൻ വിചാരിച്ചു. ഇവിടെ ഇരിക്കുന്നവരുടെ ജനത്തിന്റെ മൂപ്പന്മാരും മുമ്പാകെ നീ അത് വിലയ്ക്ക് വാങ്ങുക. നിനക്ക് വീണ്ടെടുപ്പുകാരൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുക്കുക. വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിയേണ്ടതിനെ എന്നോട് പറക. നീയും നീ കഴിഞ്ഞിട്ട് ഞാനും അല്ലാതെ വീണ്ടെടുപ്പാൻ ആരുമില്ല. അതിനെ അവൻ ഞാൻ വീണ്ടെടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ബോബസ് നീ നവോമിയുടെ വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവന്റെ അവകാശത്തിന് നിലവൻ പേർ നില നിർത്തുവാൻ തക്കവണ്ണം മരിച്ചവന്റെ ഭാര്യ മൂവാ സ്ത്രീയായ രൂത്തിനെയും വാങ്ങണം എന്ന് പറഞ്ഞു. അതിന് വീണ്ടെടുപ്പുകാരൻ, എനിക്ക് ഇത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല. എന്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും. ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടതിന് നീ വീണ്ടെടുത്തുകൊള്ളുക. എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്ന് അവൻ പറഞ്ഞു. എന്നാൽ വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച കാര്യം ഉറപ്പാക്കുവാൻ ഒരുത്തൻ തന്റെ ചെരിപ്പൂരി മറ്റവന് കൊടുക്കുന്നത് ഇസ്രായേൽ കൊണ്ട് നടപ്പായിരുന്നു. ഇതായിരുന്നു ഇസ്രായേൽ ഉറപ്പാക്കുന്ന വിധം. അങ്ങനെ ആ വീണ്ടെടുപ്പുകാരൻ ബോബസിനോട് നീ ഇത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു. തന്റെ ചെരുപ്പെടുത്തു കൊടുത്തു. അപ്പോൾ ബോബസ് മൂപ്പന്മാരോട് സകലജനത്തോടും പറഞ്ഞത്, എലി മലേക്കുന്നുള്ളതൊക്കെയും കിലിയോനും സഹോനും ഉള്ളതൊക്കെയും ഞാൻ നവോമിയോട് വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു. അത്രയുമല്ല, മരിച്ചവരുടെ വേറെ അവന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് അവന്റെ പട്ടണവാതിക്കിൽ നിന്നും മാഞ്ഞു പോകാത്തവണ്ണം മരിച്ചവന്റെ പേർ അവന്റെ അവകാശത്തിന്മേൽ നിലനിർത്തേണ്ടതിന് മക്സോന്റെ ഭാര്യ മോവാബ് സ്ത്രീയായ രൂത്തിനെയും എനിക്ക് ഭാര്യയെ വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു. അതിന് പട്ടണവാതിക്കിൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. എഫ്രയീമിൽ നീ പ്രബലനും ബേത്ലഹേമിൽ വിശ്രുതനുമായിരിക്കുന്നു. ഈ ഇവിടെയിൽ നിന്ന് യഹോവ നിനക്ക് നൽകുന്ന സന്തതിയാൽ നിന്റെ ഗൃഹം താമാർ യഹൂദയ്ക്ക് പ്രസവിച്ച തേരസിന്റെ ഗൃഹം പോലെ ആയിത്തീരട്ടെ. ഇങ്ങനെ ബോബസ് രൂത്തിനെ പരിഗ്രഹിച്ച് അവൾ അവന് ഭാര്യയായി. അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ യഹോവ അവൾക്ക് ഗർഭം നൽകി. അവളൊരു മകനെ പ്രസവിച്ചു എന്നാറിയ സ്ത്രീകളിൽ നവോമിയോട്, ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കുകൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവന്റെ പേർ ഇസ്രായേലിൽ വിസ്തൃതമായിരിക്കട്ടെ. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിൽ പോഷകനുമായിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും ഏഴു പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയുമായിരിക്കുന്നു. നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു. നവോമി കുഞ്ഞിനെ എടുത്ത മടിയിൽ കിടത്തി. അവന് രാത്രിയായി തീർന്നു. അവളുടെ അയൽക്കാരത്തികൾ നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞു. അവനെ ഉബേദ് എന്ന പേർ വിളിച്ചു. ദാവീദിന്റെ അപ്പനായ ഇശായിയുടെ അപ്പൻ ഇവൻ തന്നെ. ഫെരേസിന്റെ വംശപരമ്പര്യമാണിത്. ഫെരേസ് എസ്രോനെ ജനിപ്പിച്ചു. എസ്രോൻ രാമിനെ ജനിപ്പിച്ചു. രാം അമിനാദിനെ ജനിച്ചു. അമിനാദാവ് നഹശ്വനെ ജനിപ്പിച്ചു. നഹശ്വൻ സൽമോനെ ജനിപ്പിച്ചു. സൽമാൻ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഒബേദിനെ ജനിപ്പിച്ചു. ഒബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. ദൈവമേശ്വന് യോഗ്യമാകുന്നു. ബാരക്ഷ്മോ
സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സമുദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയിലും അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഒരു ബുധനാഴ്ചയോട് തന്റെ സന്നദ്ധയിൽ ആയിരിക്കാനും അവിടെ ശബ്ദം കേൾപ്പാനും വിശുദ്ധിയോടെ ജീവിക്കാനും ഒക്കെയും നമുക്ക് ആയുസ്സും ആരോഗ്യവും അവസരം ഒരുക്കി തന്ന സർവശക്തനായ ദൈവത്തെ വീണ്ടും ആരാധിക്കുകയും ഭക്തിപൂർവം തൃപ്പാദത്തെങ്കിലും നമ്മളെ തന്നെ നമ്മുടെ ഗീതങ്ങളും പ്രാർത്ഥനകളൊക്കെ സമർപ്പിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനപ്പെട്ട നേതൃത്വം നൽകുന്ന എല്ലാ മെത്രാപ്പോലീസുമാരെയും വളരെ സ്നേഹാദരവോടുകൂടി ഈ സമയത്ത് പ്രാർത്ഥന പൂർവ്വം സ്മരിക്കുന്നു. ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് കടന്നു വന്നിരിക്കുന്നത് തിരുവനന്തപുരം ഭദ്രാസനം മെത്രാപ്പോലീസ് അഭിയന്ന ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് മനസ്സുകൊണ്ടാണ്. അഭിയന്ന തിരുമനസ്സിനെ വളരെ സ്നേഹാദരവോടുകൂടി അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളി അങ്കണത്തിൽ കൂടിയിരിക്കുന്ന വന്നിയ മാമനച്ചൻ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹാദരവോടുകൂടി അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പള്ളിയുടെ സമീപത്ത് കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭാഗമാക്കാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുകയും എല്ലാവരെയും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ 9-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ വളരെ സുപരിചിതമായ 9-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. യേശുവോട് ചേർന്നിരിക്കുന്നത് എത്ര മൂന്നതേ ദൈവനാമഹത്വത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് വന്നിരിക്കുന്ന അവസരങ്ങളും ഒക്കെ ദൈവം നമ്മുടെ കൃപയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാനും ദൈവത്തിന് ശുദ്ധിയർഹമായ ഗീതങ്ങളെ സമർപ്പിക്കുവാനും നമ്മുടെ അവസരങ്ങൾ ഒരുക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോഹമേ.
യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോഹമേ. യേശുവിനാൽ ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. യേശുവിനാൽ ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ.
ജീവിക്കുന്നത്
പറഞ്ഞു. പ്രത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ദൈവശബ്ദം കേൾപ്പാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം നമ്മെ തന്നെ സമർപ്പിക്കാനും ദൈവം ഒരുക്കി തന്ന ഈ അനുഗ്രഹീതമായ നിമിഷ സേവാർത്ഥം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ സമയത്ത് ഈ നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. കാരണം കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ച മുമ്പ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞതുപോലെ നമുക്ക് അഭിയാൻ ഈ അവസര തിരുമേനി ഇവിടെ നിന്ന് യാത്രയായതിനു ശേഷം കുറെ നാളുകൾ പിതാക്കന്മാരുടെ ഒന്ന് സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ പ്രയാസപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവാനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ 5 ആഴ്ചകളും നമുക്ക് പിതാക്കന്മാരെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വലിയൊരു ശക്തിയും തേജസ്സും പകരുന്നു. ഇന്നും ഒരു പിതാവിന്റെ സാന്നിധ്യം ഈ ഒരു ശുശ്രൂഷയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. തിരുവനന്തപുരം ഭദ്രാസനത്തിന് മെത്രാപ്പോലീസ് അഭിയെന്ന ഡോക്ടർ ഗബ്രിയമ്മ ശ്രീഗുരു തിരുവനന്ത് ഞങ്ങളെ സംബന്ധിച്ചോളം ഇന്ന് തിരുമേനി ഞങ്ങളുടെ ഗുരുനാഥനാണ്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിലെ തിരുമേനിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഈ പ്രാർത്ഥന കൂട്ടാനേക്കില്ല. കാരണം തിരുമേനി ഏത് സമയത്ത് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോഴും അല്ലെങ്കിൽ ഇവിടെ അമേരിക്കയിൽ കടന്നു വരുമ്പോഴും ഈ ശുശ്രൂഷയിൽ തിരുമേനിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇന്നും ഞാൻ ഇന്നലെയാണ് തിരുമേനി കൂട്ടണി വന്നത്. തിരുമേനിയോട് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ ഏറ്റവും സന്തോഷത്തോടെ സംബന്ധിച്ചു മാത്രമല്ല ഞങ്ങളോടൊപ്പം സന്തോഷ പള്ളിയിൽ ഞങ്ങളോടൊപ്പം ഇവിടെ ഒരുപാട് ആളുകളും ചെമ്മാരൊക്കെ ഉണ്ട്. കൂടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ നിർവഹി പണ്ടാക്കണം തിരുമേനി താല്പര്യം കാണിച്ചു. തിരുമേനി യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വന്നിട്ട് വന്നതാണ്. എന്നിട്ടും ഇവിടെ വരാൻ തിരുമേനി കാണിച്ച വലിയ മനസ്സിനെ നന്ദിപൂർവ്വം ഈ സമയത്ത് ഓർക്കുന്നു. നിങ്ങളെല്ലാവരുടെയും പേരിൽ അഭിയുന്ന തിരുമനസ്സിനെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ ആഴ്ച ഒരു പ്രത്യേകതയുള്ളത് 12-ാം തീയതി നാളെ കോട്ടയം MD സെമിനാരി സഭ ആയിരിക്കുന്ന മലങ്കര സഭാ തേജസ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസ സഹോദരപോലത്തയുടെ 109-ാം ഓർമ്മ ദിനമാണ്. അദ്ദേഹം കബറടങ്ങിയിരിക്കുന്നത് നമ്മുടെ കോട്ടയം പഴയ സെമിനാറിലാണ് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അഭിതാവിന്റെ പ്രാർത്ഥന ഇപ്പോഴും നമ്മുടെ സഭയ്ക്കൊക്കെ മധ്യസ്ഥയും കാവലും കോട്ടയം ആയിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴ് വിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് തുറന്ന് അതിന്റെ മനസ്സുകൊണ്ട് പ്രസംഗിക്കുന്നതായിരിക്കും. സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തുകയാണ്.
നിന്റെ ഗീതം പോലെ എന്നെ നിത്യം Amen.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എനിക്ക് സ്തുതി. വിവിധ ഭാഗങ്ങളിലായി ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന വിശ്വാസികളെ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന്റെ നിറവിന്റെ പെരുന്നാളായ പെന്തിക്കോസ്തിക്ക് ശേഷം വരുന്ന ഞായറാഴ്ച ആഴ്ചകളാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ലോകത്തെമ്പാടും പോയി ദൈവത്തിന് സാക്ഷികളായി തീർന്ന പരിശുദ്ധ ശ്രീധന്മാരുടെ പെരുന്നാളിന് ശേഷം വരുന്ന ദിവസങ്ങളുമാണ്. പരിശുദ്ധാത്മാവിന്റെ നിവാസം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ, രൂപാന്തരം, മാറ്റം പരിശുദ്ധാത്മാവിന്റെ സാധാരണ ദൈനംദിന ജീവിതത്തിലുള്ള പ്രകാശനം, ഇതൊക്കെ നമ്മുടെ ചിന്തകളിൽ വരേണ്ട ദിവസങ്ങളാണ്. ഇതിൽ ഒരു കാര്യം നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രത്യേകമായ ധ്യാനത്തിനും പരിചിന്തനത്തിനുമായി നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതുന്ന ഒന്നാം ലേഖനം 12:8 ഒന്ന് കൊരിന്ത്യർ 12:8 ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ വൈവിധ്യമാർന്ന കൃപാവരങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പ്രസ്താവിക്കുന്നത്. അതിൽ ഒരു കൃപാവരം സംബന്ധിച്ചാണ് ഈ പ്രഭാതത്തിൽ ശ്രദ്ധയൂന്നുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ ഒന്നാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന പരിജ്ഞാനം. ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, അതിന് ഇംഗ്ലീഷിൽ ദ മെസ്സേജ് ഓഫ് വിസ്ഡം, ദ മെസ്സേജ് ഓഫ് നോളജ് എന്ന് കൊടുത്തിരിക്കുന്നു. ഞാനിവിടെ പ്രത്യേകമായി ശ്രദ്ധ ക്ഷണിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരമായ പരിജ്ഞാനം സംബന്ധിച്ചാണ്. പരിജ്ഞാനം എന്ന വാക്കിനെ ഇംഗ്ലീഷിൽ നോളജ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പരിജ്ഞാനം എന്ന വാക്കുകൊണ്ട് വേദപുസ്തകം മുഴുവനും നാം നോക്കുമ്പോൾ ഇംഗ്ലീഷിൽ നോളജ് എന്നായാലും അതേപോലെ തന്നെ മലയാളത്തിൽ പരിജ്ഞാനം എന്നായാലും അതിന്റെ അർത്ഥം സവിശേഷമായ ജ്ഞാനമാണ്, വിവേചന ശക്തിയാണ്, സത്യങ്ങളും നിത്യങ്ങളും ശരിതെറ്റുകളും സമ്മിശ്രമായി നമുക്ക് മുമ്പിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ വിവേചിച്ചറിഞ്ഞ് നന്മയെ തിരഞ്ഞെടുക്കാനും തിന്മയെ നിരാകരിക്കാനും സത്യത്തെ പുണരാനും അസത്യത്തെ തള്ളാനും നിത്യമായവയെ പുണരാനും അനിത്യമായതിനെ നമുക്ക് തള്ളിക്കളയാനും ഉള്ള കൽപ്പ് ഉണ്ടാകും. ഈ വിവേചനാശക്തിയാണ് പരിജ്ഞാനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നോളജ് എന്ന വാക്ക് വേദപുസ്തകത്തിലും പിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളിലും വ്യവഹരിക്കുന്നത് ആ അർത്ഥത്തിലാണ്. പരിജ്ഞാനം എന്ന വാക്ക് പ്രകർഷണയുള്ള ജ്ഞാനം, സവിശേഷമായ ജ്ഞാനം, നമുക്ക് രണ്ട് തലങ്ങളിൽ ഈ ജ്ഞാനം നമുക്കെങ്ങനെ പ്രകർഷണയുള്ള ജ്ഞാനം, പരിജ്ഞാനം നമുക്ക് നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് പാലിക്കാൻ സാധിക്കും. ഒന്നാമത് പ്രകോപനം നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ, പരീക്ഷകൾ വരുമ്പോൾ, ജഡത്തിൻ്റെ ആകർഷണങ്ങൾ കൊണ്ട് നമ്മൾ വഴുതി തെറ്റിലേക്ക് മാറുന്ന പ്രലോഭനം, പ്രകോപനം, പരീക്ഷകൾ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്കെങ്ങനെ പരിജ്ഞാനം കാത്തു സൂക്ഷിക്കാൻ സാധിക്കും? ഇവിടെ പരിജ്ഞാനം എന്ന വാക്കിന് ഞാൻ നൽകുന്ന പ്രത്യേകമായ അർത്ഥം ദൈവ സാന്നിധ്യബോധം നമുക്ക് നൽകുന്ന വിവേചനമാണ്. ദൈവം എന്റെ മുമ്പിലുണ്ട്, എന്റെ കൺമുമ്പിലുണ്ട്. ദൈവം എന്റെ കൺമുമ്പിലുണ്ടെങ്കിൽ എനിക്കെങ്ങനെ പ്രകോപനത്തിന്, പ്രലോഭനത്തിന്, പരീക്ഷകൾക്ക് അടിമപ്പെട്ടു പോകുവാൻ കഴിയും എന്നുള്ള ചോദ്യം. ദൈവസാന്നിധ്യം നമുക്ക് നൽകുന്ന വിവേകമാണ്, പരിജ്ഞാനമാണ്, തിരിച്ചറിവാണ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളത്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ 15:34 വാക്യത്തിൽ ഈ സാന്നിധ്യബോധം നഷ്ടപ്പെട്ട് പാപത്തിന് അടിമകളായി പോകുന്ന മനുഷ്യരെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ശക്തമായ ഒരു കാര്യം പൗലോസ് അപ്പോസ്തലൻ 15:34 പറയുന്നു, ചിലർക്ക് ദൈവത്തെ കുറിച്ച് പരിജ്ഞാനമില്ല. ഫോർ സം ഓഫ് യു ഡു നോട്ട് ഹാവ് ദ നോളജ്. Some of you do not have the knowledge of God. ദൈവത്തെ കുറിച്ച് പരിജ്ഞാനമില്ല. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. പരിജ്ഞാനം എന്ന വാക്കിന് ദൈവ സാന്നിധ്യത്തിന്റെ തിരിച്ചറിവ്, അതിന്റെ ഫലമായി എന്താണ് സംഭവിക്കുന്നത്? പാപത്തിൽ വീണുപോകുന്നതെന്നുള്ളത്. 15:32 വാക്യങ്ങളിൽ കൊരിന്ത്യർക്ക് ഉണ്ടാകുന്ന, എക്കാലത്തും ഏതു മനുഷ്യർക്കും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നു. സമൃദ്ധിയുടെ സന്ദർഭം ചുറ്റുപാട് ദൈവം നമുക്ക് തരുമ്പോൾ നമ്മൾ ജനീവ അഭിലാഷങ്ങൾക്ക് നമ്മളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ പറയുക, അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ. അങ്ങനെയെങ്കിൽ ഈ ജീവിതത്തിൽ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ജഡാഭിലാഷങ്ങൾക്ക് വഴുതി വീണുപോവുക എന്നുള്ളതാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പീൻ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ചിലർക്ക് ദൈവത്തെ കുറിച്ച് പരിജ്ഞാനമില്ല, ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നുവെന്ന് 34 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ചിലർക്ക് ദൈവത്തെ കുറിച്ച് പരിജ്ഞാനമില്ല, അതുകൊണ്ട് അവർ പാപത്തിൽ കൂടുപോകുന്നു. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായാണ് ഇത് പറയുന്നത് എന്നും പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവസാന്നിധ്യത്തിന്റെ തിരിച്ചറിവ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പ്രത്യേകമായി എടുത്തു പറയുകയാണല്ലോ. ദൈവം എന്റെ മുമ്പിൽ ഉണ്ടെന്നുള്ള ബോധത്തിൽ നിന്ന് നാം മാറുമ്പോൾ പാപത്തിൽ വീണുപോകും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പ്രകോപനം, ഈ പ്രലോഭനം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന പ്രകോപനം, പ്രലോഭനം, അതിലെങ്ങനെ, ആ സന്ദർഭത്തിൽ എങ്ങനെ ദൈവസാന്നിധ്യത്തിന്റെ പരിജ്ഞാനം, ജ്ഞാനം, അറിവ്, തിരിച്ചറിവ്, എന്റെ മുമ്പിൽ ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതിന് ശക്തമായ ഒരു ഉദാഹരണം പഴയ നിയമത്തിലുണ്ട്. ജോസഫ് എന്ന കഥാപാത്രത്തിൽ നാം അത് കാണുന്നുണ്ടല്ലോ. വിശദമായി പ്രതിപാദിക്കേണ്ട കാര്യമില്ല. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 9 വാക്യത്തിൽ ജോസഫ് പറയുകയാ, ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല, ദൈവം എന്നെ സമൃദ്ധമായി അനുഗ്രഹിച്ചു, എനിക്കിവിടെ എല്ലാം ദൈവം കനിഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിനുള്ള സംവിധാനങ്ങളുണ്ട്, ഭക്ഷണത്തിന് വേണ്ടുവോളമുണ്ട്, അതുകൊണ്ട് പട്ടിണിയില്ല, കിടക്കുവാൻ പാർപ്പിടമുണ്ട്, അന്തസ്സായി ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ, കുഞ്ഞുങ്ങളെ പുലർത്തുവാനുള്ള സാഹചര്യങ്ങൾ എല്ലാം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ജോസഫ് പറയുകയാണ്, എനിക്ക് ഈ വീട്ടിൽ എല്ലാമുണ്ട്, എന്നേക്കാൾ വലിയവന് വീട്ടിലില്ല, അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ, അതാണ് ദൈവ സാന്നിധ്യത്തിന്റെ പരിജ്ഞാനം നമ്മളുടെ സാധാരണ ജീവിതത്തിൽ നൽകുന്ന, ഉണ്ടാക്കുന്ന പ്രായോഗിക രൂപം എന്ന് ഞാൻ പറയും. കുട്ടിപ്പേറിന്റെ ഭാര്യയുടെ ശക്തമായ വശീകരണത്തിന് മുമ്പിൽ യുവാവായ യോസേഫ് ദൈവസാന്നിധ്യം തിരിച്ചറിയുകയും ആ ദൈവസാന്നിധ്യത്തിന്റെ മുമ്പിൽ എനിക്ക് മഹാദോഷം ചെയ്യുവാൻ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞ് അവിടം വിട്ട് ഓടിപ്പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഓരോ സപ്പോസോലും പറയുകയാ, പാപത്തോട് നിങ്ങൾ അകന്നിരിക്കണം എന്ന് പറയുക. പ്രലോഭനങ്ങളുടെയും പ്രകോപനങ്ങളുടെയും പരീക്ഷകളുടെയും ശക്തമായ വശീകരണത്തിന് സാധ്യതയ്ക്ക് മുമ്പിൽ നമുക്കതിൽ നിന്ന് വിടുതൽ നൽകുവാൻ കഴിയുന്നത് ദൈവസാന്നിധ്യം, ദൈവസാന്നിധ്യമുണ്ടാക്കുന്ന വിവേകം, പരിജ്ഞാനം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടായിരിക്കും എന്ന് പഴയ നിയമത്തിലെ മാതൃകാ പുരുഷനായ യോസേഫ് നമുക്ക് പ്രത്യേകം പറഞ്ഞു തരുന്നുണ്ട്. ഇതാണ് പരിജ്ഞാനത്തിന്റെ ഒരു രൂപം. പരിജ്ഞാനം എന്നതിനെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കൊടുക്കുന്ന അർത്ഥം ദൈവസാന്നിധ്യത്തിന്റെ പരിജ്ഞാനം, അതുണ്ടാക്കുന്ന വിവേകം, നന്മതന്മകളെ തിരിച്ചറിയുവാനുള്ള ശരിതെറ്റുകളെ വിവേചിക്കുവാനുള്ള കൽപ്പ് എന്നുള്ളത് വീണ്ടും ഓർമ്മയിൽപ്പെടുത്തട്ടെ. ഇതാണ് പരിജ്ഞാനം, ദൈവസാന്നിധ്യം നൽകുന്ന വിവേകം, പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ കൃപാവരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു ശക്തമായ സ്വാധീനം, ശക്തമായ ഒരു തലം. പ്രകോപനങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും നടുവിൽ ദൈവസാന്നിധ്യം നിലനിർത്താനും ആ സാന്നിധ്യം നമ്മൾ ഉണ്ടാക്കുന്ന പരിജ്ഞാനം, പ്രദർശനയുള്ള വിവേകം സൂക്ഷിക്കുവാനുള്ള കൽപ്പ്. രണ്ടാമത് വേറൊരു തലം, ഒരു അനുഭവത്തിലൂടെ, അനുഭവ സംഭവ കഥയിലൂടെ മനസ്സിലാക്കുവാൻ ശ്രമിക്കട്ടെ. മേരി ഒരു കൗൺസിലറായിരുന്നു. കൗൺസിലർ അനേകരെ ഉപദേശിക്കുന്നവളാണ്. നിരാശ മുമ്പിലുണ്ടായിരിക്കുന്ന അവസരത്തിൽ അതിനെ അതിജീവിക്കുവാനുള്ള കൽപ്പ് എങ്ങനെ ആർജിച്ചെടുക്കാൻ കഴിയും എന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുന്നവളാണ്. ഒറ്റപ്പെട്ടുപോയ സന്ദർഭങ്ങളിൽ എങ്ങനെ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ, മനുഷ്യരോടുള്ള കൂട്ടായ്മയിലൂടെ അതിനെ എങ്ങനെ ജയിക്കാം ആ പ്രതിസന്ധിയെ എന്ന നിർദ്ദേശങ്ങൾ നൽകുന്നവളാണ്. അനേകരുടെ ജീവിതത്തിൽ മാർഗനിർദ്ദേശം നൽകുന്നതിന് വിളിക്കപ്പെട്ടവളും അനുഗ്രഹീതയായ ഒരു കൗൺസിലറുമായിരുന്നു മേരി. പക്ഷേ അവളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി വന്നു. പെട്ടെന്നായിരുന്നു ഭർത്താവിന്റെ നിര്യാണം. ശക്തമായ ഹൃദയാഘാതം വന്ന് 40 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം മേരിക്ക് അവളുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു. അവൾ പെട്ടെന്ന് നിരാശയിലേക്ക് വീണു പോകുന്നത് പോലെ അനുഭവത്തിലൂടെ കടന്നുപോകേണ്ടി വന്നു. എപ്പോഴും എവിടെയെങ്കിലും പോയി വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ വീട് മുഴുവനും ശൂന്യമായിരിക്കുന്നു എന്ന് തോന്നി. വല്ലാത്ത ഇല്ലായ്മ, ശൂന്യതാബോധം, നിരാശ, ഈ അവസ്ഥയിലൂടെ, മാനസികാവസ്ഥയിലൂടെ ഏതൊരു സാധാരണ ഉത്തമയായ ഭാര്യയ്ക്കുമുണ്ടാകുന്ന അനുഭവം മേരിക്കുമുണ്ടായി. ആ സന്ദർഭത്തിലാണ് ഒരു സന്ധ്യയ്ക്ക് അവൾ ദൈവവചനം എടുത്ത് 34-ാം സങ്കീർത്തനം വായിച്ചു തുടങ്ങി. അതിലെ ഓരോ വരികളും ശക്തമായി അവളോട് സംസാരിക്കുന്നത് പോലെ, ദൈവം സംസാരിക്കുന്നത് പോലെ ദൈവവചനം അവൾക്ക് അനുഭവമായി വരുന്നു. 18-ാം വാക്യം അവൾ വായിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ വചനം അവൾ വായിച്ചു കേട്ടപ്പോൾ അവളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം അവൾക്ക് അനുഭവമാകുന്നു. മനസ്സ് തകർന്നവർക്ക്, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ ദൈവത്തെ അവൾക്ക് ഒരു നിമിഷം ഒളിമിന്നലെന്നതുപോലെ കൺമുമ്പിൽ കാണുവാൻ ദൈവം അനുവദിക്കുന്നു. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അതിനുശേഷം അവൾ സർവശക്തനായ, നാളവിവരെ നടത്തിയവനായ ദൈവത്തിൽ അവൾ ചാരുവാൻ തുടങ്ങി. അവനോട് ചേർന്ന് നടക്കുവാൻ അവൾ ആരംഭിച്ചു. അങ്ങനെ ദൈവത്തോട് ചാരിയും ചേർന്നും അവരുടെ ജീവിതം മുമ്പോട്ട് ഓരോ ദിവസവും അവൾ കൊണ്ടുപോകുമ്പോൾ ജീവിതത്തിന് വീണ്ടും പഴയതിലും അധികമായ ഊർജവും ശക്തിയും അവൾക്ക് ലഭിച്ചതായി അനുഭവപ്പെടുന്നു. മേരിയുടെ ജീവിതം സമ്പൂർണമായി ദൈവത്തിലായി. പലപ്പോഴും നമ്മൾ പലരിലും നമ്മളുടെ ആശ്രയം വയ്ക്കുന്നു. പലരെയും നമ്മൾ ആശ്രയിച്ച് ചാരി നിൽക്കുന്നു, അവരോട് ചേർന്ന് നിൽക്കുന്നു. അവരുണ്ടെങ്കിൽ എനിക്കെല്ലാമായി എന്ന് വിശ്വസിച്ചു പോകുന്നു. എന്നാൽ അവരുടെ അസാന്നിധ്യം നമ്മളെ ഉലയ്ക്കുന്നു. വീണുപോകുമോ, വീണുപോയോ എന്ന് ആശങ്കിക്കുന്നു. സർവശക്തനായ ദൈവത്തിൽ സമ്പൂർണമായ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ മാത്രമേ ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുകയുള്ളൂ, ദിശാബോധം ലഭിക്കുകയുള്ളൂ എന്നുള്ള പാഠമാണ് മേരി തന്റെ അനുഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ആദ്യമേ ചിന്തിച്ചത് പ്രലോഭനത്തിന്റെ നടുവിൽ ദൈവസാന്നിധ്യത്തിന്റെ ആ ഒരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകുന്ന കൃപാകരത്തെ സംബന്ധിച്ച പരിജ്ഞാനത്തെ സംബന്ധിച്ചാണ്. ഇവിടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ, ഒരു വലിയ പ്രതിസന്ധിയുടെ സന്ദർഭത്തിൽ ദൈവസാന്നിധ്യം നമുക്ക് അപ്പോഴും തിരിച്ചറിയുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തിന്റെ, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന കൃപാകരത്തിന്റെ വലിയ ശക്തിയാണെന്ന് നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അവൾ അതിനുശേഷം അവർ അവരുടെ ചുറ്റുവട്ടം ഒന്ന് പരിശോധിക്കുവാൻ തുടങ്ങി. അവരുടെ നേബർഹുഡ് നമ്മുടെ ഇവിടുത്തെ ഭാഷയിൽ പറയുമല്ലോ. She began examining the neighborhood and she found out several persons are there who have lost their widows, lost their life partners. ജീവിത പങ്കാളികളെ നഷ്ടപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരുമായി ധാരാളം ആളുകൾ അവരുടെ നേബർഹുഡിൽ തന്നെ, അവരുടെ ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ. അവൾ അവരുടെ അടുക്കലേക്ക് ഇറങ്ങി ചൊല്ലി. 34-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിന്റെ പൊരുൾ അവൾ അങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന സാക്ഷ്യവുമായാണ് അവൾ അവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത്. അവൾ അവിടെ കയറി ചെന്ന് അവരുമായി വർത്തമാനം പറഞ്ഞൊരു കൂട്ടായ്മയുണ്ടാക്കുന്നു. ദൈവവചനം അവരൊന്നിച്ചു വായിക്കുന്നു, കീർത്തനങ്ങൾ ഒന്നിച്ച് ചൊല്ലുന്നു, ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കുന്നു. അങ്ങനെ അനേകം ഭവനങ്ങൾ, അതിന്റെ ഫലമായി അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടായ്മ, ഒരു ഒത്തുകൂടൽ സംജാതമാക്കുന്നു. ആ ഒത്തുകൂടൽ ശക്തമായി തീരുകയായി. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു ദൈവ പൈതൽ അവളുടെ, അയാളുടെ ജീവിതത്തിനുണ്ടാക്കുന്ന മാറ്റം അത് മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുന്നതിനും സംക്രമിപ്പിക്കുന്നതിനും തീർച്ചയായും ദൈവം അവരെ തൃക്കരങ്ങളിൽ ഉപകരണമായി എടുക്കുകയും ഇതെന്തൊരു വലിയ സന്തോഷത്തിന്റെ അവസരമാണ്. ദൈവത്തിൽ സമ്പൂർണമായി നമ്മൾ ആശ്രയം വയ്ക്കുമ്പോൾ ദൈവം നമ്മളെ താങ്ങുന്നുവെന്ന് മാത്രമല്ല, ആ ഒരു വലിയ കൈത്താങ്ങലിന്റെ കൂട്ടായ്മയുടെ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് അനേകരെ കൂട്ടിച്ചേർക്കുവാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇതാണ് പരിജ്ഞാനം, ദൈവസാന്നിധ്യത്തിന്റെ പരിജ്ഞാനത്തിന്റെ ഫലം, പ്രകാശനം നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് കാണാനും സാധിക്കും. പരിജ്ഞാനം പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ പ്രധാനപ്പെട്ട ഉള്ളവൻ. ആ പരിജ്ഞാനം ദൈവസാന്നിധ്യത്തിന്റെ പരിജ്ഞാനമാണ്. ജീവിതത്തിൽ പരീക്ഷകളുടെയും പ്രലോഭനങ്ങളുടെയും വശീകരണങ്ങളുടെ സാധ്യതകളുടെ മുമ്പിൽ ദൈവസാന്നിധ്യത്തിന്റെ പരിജ്ഞാനം സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരെയോ പ്രധാനപ്പെട്ടവയോ നഷ്ടപ്പെട്ടു പോകുന്നു എന്നതുപോലെയുള്ള പ്രതിസന്ധിയുടെ സന്ദർഭങ്ങളിൽ ദൈവം എന്റെ മുമ്പിലുണ്ടെന്നും ദൈവം എനിക്ക് കൈത്താങ്ങായി കരം പിടിച്ച് നടത്തുന്നവനായി ഉള്ളം കയ്യിൽ വഹിച്ച് നടത്തുന്നവനായി എന്നോടുകൂടെ ഉണ്ടെന്നുമുള്ള ആ തിരിച്ചറിവ് ദൈവവചനത്തിലൂടെ ലഭിക്കുന്നതിന്റെ ഫലമായി അവരുടെ ജീവിതത്തെ സമഗ്രമായി മാറ്റിമറിക്കുന്ന ഒരു വലിയ ദൈവസാന്നിധ്യത്തിന്റെ ബോധം, ഈ കൂട്ടായ്മയുടെ, ദൈവവുമായുള്ള കൂട്ടായ്മയുടെ അനുഭവം, ആ മേരി ജീവിക്കുന്ന ചുറ്റുവട്ടത്തിലേക്ക്, ആളുകളിലേക്ക്, ലേബർഹുഡിലെ അനേകരിലേക്ക് അവർ പകർന്നു കൊടുക്കുമ്പോഴുണ്ടാകുന്ന ബലം, കൂട്ടായ്മയുടെ ബലം, അതിന്റെ സന്തോഷം, അതിന്റെ സമാധാനം, ദൈവസാന്നിധ്യത്തിന്റെ പരിജ്ഞാനമാണ് വിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാനം. പ്രലോഭനങ്ങളുടെ മുമ്പിൽ, പ്രലോഭനങ്ങളുടെ മധ്യത്തിൽ ദൈവം എന്റെ മുമ്പിലുണ്ടെന്നുള്ള വലിയ തിരിച്ചറിവിന്റെ പരിജ്ഞാനം. പ്രതിസന്ധിയുടെ മധ്യത്തിൽ കരം പിടിച്ചു നടത്തുന്നവനായി എന്നോട് ചേർന്ന് ചാരി നിൽക്കുന്ന ദൈവം എനിക്കുണ്ടെന്നുള്ള ആ തിരിച്ചറിവിന്റെ വലിയ ദൈവസാന്നിധ്യത്തിന്റെ പരിജ്ഞാനം. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടായി അവരെ നടത്തട്ടെ എന്ന് സമർപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങൾ
വളരെ ശ്രേഷ്ഠവും ശാന്തമായ രീതിയിൽ ഒരു അനുഗ്രഹീതമായ ചിന്ത നമുക്ക് കേൾക്കാൻ തക്കവണ്ണം ശ്രീയന്തപുരാന് ഈ പ്രസ്താവത്തിൽ അടയാക്കിയതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തനായ പൗലോസ് ലീഗ ഒന്നാം ലേഖനത്തിന്റെ അതിന്റെ 12 അധ്യായത്തിന്റെ 8 വാക്യത്തെ ആസ്പദമാക്കി പരിജ്ഞാനത്തെ പറ്റിയുള്ള, ദൈവിക പരിജ്ഞാനത്തെ പറ്റിയുള്ള വളരെ വളരെ നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ കൂടുതൽ നമുക്ക് ശാന്തിയും പ്രതീക്ഷയും പ്രത്യാശയൊക്കെ പകരുന്ന ഒരു നല്ല ചിന്തയായിരുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പ്രലോഭനങ്ങളുടെ മധ്യത്തിൽ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രലോഭനങ്ങൾ അതിജീവിച്ച യൗസേഫും അതുപോലെ തന്നെ കഷ്ടതയുടെ മധ്യത്തിൽ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സങ്കീർത്തനത്തിലെ ഒരു വാക്യം തന്റെ ജീവിതത്തിൽ മാറ്റിമറിച്ച ആ വലിയ ദൈവസാന്നിധ്യത്തിന്റെ പരിവർത്തനങ്ങളൊക്കെ മേരി എന്ന് പറയുന്ന സ്ത്രീയുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയ നടത്തിയ വലിയ സാധ്യത വളരെ ശാന്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പകർന്നു വന്നു. ഒരുപക്ഷേ ഈ നമ്മളെ കേൾക്കുന്ന വിവിധ സ്ഥലങ്ങളിലുള്ള ഓരോ ആളുകളും ഇതുപോലെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവരായിരിക്കാം. പ്രലോഭനങ്ങളുടെയോ അല്ലെങ്കിൽ കഷ്ടതകളുടെ മധ്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നവരും ഇപ്പോഴും കടന്നു പോകുന്നവരുമുണ്ട്. അവർക്കൊക്കെയും ഈ ഒരു ചിന്ത ഒരുപാട് ആത്മബലം പകരുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധ്യം, ആ ബോധ്യം നമുക്ക് നൽകുന്ന ഒരു വലിയൊരു ഹൃദയത്തിന്റെ തണുപ്പുണ്ട്. ആ തണുപ്പ് ജീവിതത്തിന്റെ ഓരോ മേഖലയിലും അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയും പ്രത്യേകിച്ച് ഇന്ന് അഭിനന്ദന മനസ്സിൽ കൂടി നമ്മൾ കേട്ട ഈ ചിന്തയും നമ്മളെ ഉപകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത പകർന്നു വന്ന അഭിനന്ദന മനസ്സിലുള്ള സ്നേഹം ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. തുടർന്നും അമേരിക്കയിൽ സന്ദർശിക്കുമ്പോഴേക്കും അങ്ങയുടെ സാന്നിധ്യം ഈ പ്രാർത്ഥനയിൽ നല്ല ശ്രേഷ്ഠമായ വാക്കുകൾ ഉണ്ടാകണമെന്ന് ഒരിക്കലും കൂടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പേരുകൾ നമ്മൾ സാധാരണ ഉറക്കുന്ന പേരുകളൊക്കെ സമയത്ത് ഉറക്കുന്നു. പേരുകൾ ഉറക്കുമ്പോൾ അതുപോലെ നമ്മുടെ ഈ മനസ്സിലോ അല്ലെങ്കിൽ പേപ്പറുകളിലൊക്കെ പേരെഴുതി വെക്കുകയും ഈ രോഗികൾക്കൊക്കെ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന സ്നേഹത്തോടെ ഈ സമയത്ത് അപേക്ഷിക്കുന്നു. പ്രത്യേകമായിട്ടുള്ള പേരുകൾ വായിക്കുന്നത് മിസ്റ്റർ ഓർക്കാറുള്ള ഡാനിയിൽ, രൂബൻ, ആലിസ് ജോസഫ്, ജോയ്, ബിൻസ് ഉമ്മൻ, ഷഹാൻ, വർഗീസ് ജോർജ്, ജോൺ, മോളി താമരവേലിൽ, രാജു ഡാനിയിൽ, നോഹ, അരുൺ, മോളി, കുഞ്ഞു കുഞ്ഞമ്മ, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, ചോശാമ ജോൺ, ജോൺ ജോർജ്, തങ്കമ്മ ആൻഡ്രൂസ്, ഫിലിപ്രഭാസിനെ ഓർക്കാം, ജൊഹാന, ലീലാമ കുഞ്ഞച്ചൻ, സോജൻ, ഏയ്ഡൻ, രാജു അബ്രഹാം, ജേക്കബ് വർഗീസ്, കുര്യൻ ചെറിയാൻ, കെ സി വർഗീസ്, സി വൈ മാത്യു, ജീന, വി സി വർഗീസ്, വിനീത്, ഐറിൻ ആൻലാൽ, അമ്മണിക്കുട്ടി ഈശോ, ദേവിക്കുട്ടി എബ്രഹാം, എ വി ജോർജ്, അന്നമ്മ ജോർജ്, 6 പ്രായമുള്ള നിക്കൽ എന്ന് പറയുന്ന കുഞ്ഞ് വളരെ സീരിയസ് ആയിട്ട് ഇപ്പോഴ് ടെക്സാസ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ കഴിയുന്നു. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഞങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജെമിനി പറയുന്ന ഒരു സഹോദരി ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉടനെ പോവുകയാണ്. സഹോദരി ദൈവം അതിനോർക്കാം. അതുപോലെ തന്നെ ദേവി വേദിയെ പ്രത്യേകമായിട്ട് അതിനോട് സുവിശേഷ ഗീതങ്ങളിൽ ഭർത്താവെ കറിയില്ലാത്ത ഹൃദയം എനിക്കാവില്ല പാട്ടിന്റെ അഞ്ചാമത്തെ സ്ഥാനത്തോട്
കർത്താവേ ദുഷ്ചിന്തകളും പാപവികാരങ്ങളും കളവില്ലാത്തൊരു ബ്രഹ്മണമാണമേ കർത്താവേ വഞ്ചതികളും കുടില
ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഈ പ്രഭാതത്തിലെ അനുഗ്രഹീതമായ നിമിഷങ്ങളിൽ അവിടുന്ന് കൂട്ടിച്ചേർത്ത വിവിധ പ്രദേശങ്ങളിലായിരിക്കുന്നവരോടും അനുഗ്രഹീതരായ അഭിഷിക്തന്മാരോടും ഞങ്ങളുടെ മധ്യത്തിൽ ദൈവം നൽകിയിരിക്കുന്ന അഭിയുന്ന തിരുമേനിയോടും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തന്ന കൃപാവരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലവും അങ്ങ് നൽകിയ വഴികളിലൂടെ അനുഗ്രഹീതമായി ജീവിപ്പാനും ചരിപ്പാനും കർത്താവ് ഞങ്ങളെ സഹായിച്ചു. വരുന്ന ആഴ്ചയും സമാധാനത്തിലും സ്വസ്ഥതയിലും ജീവിപ്പാനുള്ള ഭാഗ്യവും കൃപയും ഞങ്ങൾക്ക് ലഭിക്കുവാനും പ്രാർത്ഥനാ വലയത്തിൽ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരെ അങ്ങയുടെ വാത്സല്യമായ സ്പർശനം കൊണ്ട് നിറയ്ക്കണമെന്ന് അപേക്ഷിപ്പാനും ഈ സമയം ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിപ്പാനൊരുങ്ങും. പരിശുദ്ധാത്മാവിന്റെ ദാനമാണ് ദൈവത്തെ തിരിച്ചറിയുവാനുള്ള ദൈവജ്ഞാനം എന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യ ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തിയ അനുഗ്രഹീതമായ ഒരു ചിന്ത പല പ്രാവശ്യവും ഞങ്ങൾ വായിച്ചു പഠിക്കുവാൻ ശ്രമിച്ചെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ഹൃദയത്തിന്റെ ഒരു പ്രത്യേകമായ കോണിൽ അത് വീണ്ടും എഴുതി ചേർക്കുവാനും ആ ലഭിക്കപ്പെട്ട ജ്ഞാനത്തെ കൂടുതൽ ഉറപ്പിക്കുവാൻ തക്കവണ്ണം പ്രലോഭനങ്ങളുടെ നടുവിൽ തിരിച്ചറിയപ്പെടേണ്ടുന്ന ദൈവസാന്നിധ്യത്തെക്കുറിച്ചും പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ തിരിച്ചറിയേണ്ടുന്ന ദൈവബോധ്യത്തെക്കുറിച്ചും
ആഴത്തിൽ ചിന്തിക്കുവാനും പഠിക്കുവാനും ഞങ്ങൾക്കിടയായി. മത്സ്യബന്ധനത്തിനായി പോകുമ്പോൾ കരയിൽ നിന്ന് മത്സ്യം ലഭിക്കും, ആഴക്കടലിനും മത്സ്യം ലഭിക്കും, പക്ഷെ അതിനും ഉള്ളിൽ മുത്തുച്ചിപ്പിയെ വരെ ലഭിക്കുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ, ഞങ്ങൾ ഇന്ന് സമുദ്രത്തിന്റെ പരപ്പിൽ നിന്നും ആഴത്തിൽ നിന്നും മാത്രമല്ല കേൾക്കുവാനിടയായത്, ആഴക്കടലിലേക്ക് ഇറങ്ങി ദൈവം പരിശുദ്ധനായ പൗലോസ്ലീഹായിലൂടെ സഭാമക്കളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ച തത്വങ്ങളെ വളരെ ഭംഗിയായി ഏറെ പരിശ്രമത്തിൽ ഞങ്ങൾക്ക് കേൾപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളുടെ മധ്യത്തിലേക്ക് നൽകിയ മഹാപുരോഹിതനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹീതമായ അഭിഷേകം സ്വീകരിച്ച് ഭദ്രാസന ചുമതലയിലും സൺഡ സ്കൂളിന്റെ പ്രവർത്തനത്തിലും ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങളിലുമൊക്കെ ഏറ്റവും ഭംഗിയായും പാണ്ഡിത്യത്തോടും ദൈവകൃപയുടെ നിറവോടും കൂടി ഗൗരവത്തോടുകൂടി കാര്യങ്ങളെ പ്രസക്തമായി അവതരിപ്പിക്കുവാൻ ദൈവം കൊടുത്തിരിക്കുന്ന കഴിവിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അത് അനേകർക്ക് നന്മയ്ക്കും കൃപയ്ക്കും മുഖാന്തരമാകുവാൻ തുടർന്നും സഹായിക്കണമേ. ഇന്ന് ഇത് കേൾപ്പാൻ തക്കവണ്ണം വളരെ താല്പര്യപൂർവ്വം വിവിധ സ്ഥലങ്ങളിൽ കൂടിയവർ, ഇന്ന് ഈ ദേവാലയത്തിൽ കൂടിയവർ, അതോടൊപ്പം തന്നെ പ്രാർത്ഥനയിലൂടെ ദൈവകരുണ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന രോഗികളായിരിക്കുന്നവർ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവം തമ്പുരാന്റെ കൃപ ഞങ്ങൾക്കൊക്കെയും ലഭിക്കാനുള്ള മുഖാന്തരം ലഭിക്കണമേ. രോഗം ഒരു പ്രതിസന്ധിയാണെന്നറിയാം. ആ പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ രോഗികൾക്കിടയാവുകയും അവരോടൊപ്പം ആയിരിക്കുന്ന ബന്ധുജനങ്ങൾക്കും ചാർച്ചക്കാർക്കും ദൈവത്തിന്റെ പ്രകാശ വലയത്തിലേക്ക് നോക്കി ആ വെളിച്ചത്തെ സ്വീകരിച്ച് അവർക്കും സ്വയം വെളിച്ചമായി മാറുവാനുള്ള അവസരം ദൈവം തമ്പുരാൻ ഈ പ്രാർത്ഥനാ വലയത്തിലൂടെ നൽകണമേ. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രലോഭനങ്ങളുടെ കാലഘട്ടത്തിലും ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രലോഭനങ്ങളെ വിജയിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സാധ്യമാക്കണമേ. അവിടുത്തെ കൃപയും കരുണയും ഞങ്ങളെ വിട്ടുപിരിയാതെ ഒരു നിഴൽ പോലെ ഞങ്ങളെ പിന്തുടരണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയെ അനുഗ്രഹീതമായ ആധ്യാത്മിക നേതൃത്വത്തിൽ നയിക്കുന്ന പരിശുദ്ധ ബാവാ തിരുമേനിയെ, എല്ലാ ഭദ്രാസനങ്ങളെയും തിരുമേനിമാരെ, വൈദികരെയും അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന ദേവാലയങ്ങളെയും അവരുടെ ആചാര്യത്തെ ശുശ്രൂഷയും കർത്താവിന്റെ കരുണയിലും കൃപയിലും സൂക്ഷിച്ചുകൊള്ളണമേ. ഈ ഭദ്രാസനത്തെയും മുൻപ് നയിച്ചവരെയും ഇപ്പോൾ നയിക്കുന്നവരെയും ദൈവം തമ്പുരാന്റെ കരത്തിൽ സൂക്ഷിക്കണമേ. ഇന്ന് കേട്ടവർക്കെല്ലാം അനുഗ്രഹീതമായ സാന്നിധ്യം ദൈവകൃപയായി ലഭിക്കപ്പെടുവാൻ കർത്താവ് ഒരിക്കൽ അവസരം നഷ്ടപ്പെടുത്താതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനാ വലയത്തിൽ ഞങ്ങളിവിടെ സമർപ്പിച്ച എല്ലാ രോഗികളെയും അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കണമേ. അവരുടെ കുറവുകളെയും വേദനകളെയും പ്രയാസങ്ങളെയും ദൈവം തമ്പുരാൻ മാറ്റണമേ. അവിടുത്തെ സ്വർഗീയമായ ചിറകിന് കീഴിൽ പരിപാലിക്കുകയും ചെയ്യണമേ. വരുന്ന ആഴ്ചയും നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് സാവകാശവും ആരോഗ്യവും നൽകണമേ. കൂടി വന്ന ഞങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി പരിപാലിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരിലും വിശിഷ്യായി കൂട്ടായ്മയിൽ അടുത്തും അകലെയുമായി നിന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളിലും വിശേഷിച്ച് ഇന്ന് രോഗശാന്തിക്കായി പ്രത്യേക അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാവരിലും ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെയും ഭവനങ്ങളിലും അവർ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്ന സകല തലങ്ങളിലും ഞങ്ങളെല്ലാവരിലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
ധന്യമാർന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഗുരുനാഥനും തിരുവനന്തപുരം അമരക്കാരനുമായിരിക്കുന്ന അഭിനന്ദ്യ ഗിരിഗുരുത്തി മനസ്സിനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. സ്വർണം ഗിരിയുടെ സാന്നിധ്യമൊക്കെ ഈ പ്രാർത്ഥന ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നിറച്ച വന്ദ്യ വാമനച്ചൻ, അതുപോലെ പ്രിയ ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ ഭാഗമാക്കാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠമുള്ള സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പള്ളിയങ്കണത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ ഓർക്കുകയും ഒരിക്കൽ കൂടിയുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് റെക്കോർഡ് ചെയ്യുന്ന അസിസ്റ്റന്റ് ജനറൽ ഇവിടെ മനോജ്, അതുപോലെ തന്നെ ബൈബിൾ വായിച്ച മോഹനങ്ങൾ അല്പമായി അധികമായും ഇതുമായി സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നവരാണ് ഇവരെയും വായിക്കുന്നത്.